بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയ രായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പഠിക്കുകയും മുത്തഖികളായി ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, തീർച്ചയായും നാം തന്നെ നിനക്ക് മതിയാകും പരിഹസിക്കുന്നവരുടെ കാര്യത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും അവൻ്റെ റസൂലിനെയും അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കഠിനമായ ശിക്ഷാവിധികളാണ് നിർണയിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഒരുപക്ഷെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ അവർ മുസ്ലിമായതിന്റെ പേരിൽ മാത്രം പലതരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾക്കും വിധേയമാവുകയും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വന്നാൽ അതോടുകൂടി ഏതോ വലിയ കൊള്ളസംഘത്തിലെങ്ങാനും ചേർന്നതുപോലെ വലിയ വലിയ രാഷ്ട്രഭരണാധികാരികളും ബുദ്ധിജീവികളും ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്ന ഉന്നതരായ ആളുകളിൽ നിന്ന് അർത്ഥശൂന്യമായ സംസാരം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ ചെറിയ ചെറിയ വചനങ്ങളിലൂടെ ഓരോ മുഅ്മിനിന്റെയും ഹൃദയത്തിൽ അവന്റെ ഈമാൻ നിമിത്തം അഭിമാനം ഉയർത്തിവിടാവുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ചുമതല. ഒന്ന്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്നോട് എതിര് പുലർത്തുന്നവൻ വാലറ്റവനാണ്. എത്ര ചെറിയ വചനമാണ്, പക്ഷേ ആ ഒരു ആശയത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇസ്ലാമിനെ ചെറുതാക്കുകയും മുസ്ലിങ്ങളെ അപമാനിക്കുകയും ഇസ്ലാമിനോട് സ്നേഹം വെച്ചു പുലർത്തുന്നവരെ കുറിച്ച് തെറ്റായ പ്രചാരവേലകൾ നടത്തി അവർ കാടന്മാരും കൊള്ളക്കാരും തെമ്മാടികളും തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന് ഇസ്ലാമിനെ മനഃപൂർവ്വം എല്ലാ തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചാരവേലകളും ഉപയോഗപ്പെടുത്തി ആ നിലയിൽ ജനങ്ങളെ ഇളക്കിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ ഒറ്റ വാക്ക് ഇന്ന ശാനി അക്കഹുവൽ അബ്തർ, നിന്നോട് എതിരി നിൽക്കുന്നവൻ തുലഞ്ഞവനാണ്. അൽ അബ്തർ എന്ന് പറഞ്ഞാൽ അൽ ഹഖീറു ദലീൽ, അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ ഒരർത്ഥം. നേർക്കുനേരെ അല്ലദീ അഖിബ ലഹു, അവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശേഷം യാതൊന്നുമില്ല, അവർക്ക് ശേഷം അവർക്ക് ഗുണകരമായി യാതൊന്നും അവർക്ക് നേടാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാണോ അപമാനിക്കുന്നത്, റസൂലിന്റെ സുന്നത്തുകൾ മാറ്റിവെച്ച് ബിദ്അത്തുകൾ കൊണ്ടുവരുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാകൃതൻ എന്ന് വിളിച്ച് കാലത്തിന് കൊള്ളാത്ത നിയമങ്ങൾ നിർമ്മിച്ചവൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാലട്ടവൻ എന്ന് ആക്ഷേപിക്കുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ അവരാണ് വാലുപോയവർ. അവർക്ക് നാളെ നല്ല ഒരു പര്യവസാനമില്ല. റസൂലിനോട് എതിരെ നിൽക്കുന്നവനാണ് വാലട്ടവൻ. ആസുബിന് വായിലിനെ പോലുള്ള ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികൾ മരണപ്പെട്ടുപോയതിന്റെ പേരിൽ അദ്ദേഹത്തെ അപമാനിക്കുകയുണ്ടായി. കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോവുക എന്നുള്ളത് ഒരാളോട് അള്ളാഹുവിന് വെറുപ്പുള്ളതിന്റെ അടയാളമല്ല. മാത്രവുമല്ല, കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോവുകയും എന്നിട്ടും തഖ്വയോടുകൂടി നിലനിന്ന് സബറോടുകൂടി തന്റെ ജീവിതം മുന്നോട്ടു പോയി അടുത്ത കുഞ്ഞിനായി ഹലാലായ മാർഗങ്ങൾ മാത്രം തേടുകയും അള്ളാഹുവിനെ അവഗണിക്കാതിരിക്കുകയും ചെയ്താൽ ബൈത്തുൽ ഹംദ് എന്ന സവിശേഷമായ ഭവനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരായ മുഅ്മിനുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ മരിച്ചുപോയി എന്നുള്ളത് ഒരു മാതാവിന്റെയും പിതാവിന്റെയും ദുഃഖമോ അവരെ അള്ളാഹു അവഗണിച്ചതിന്റെ അടയാളമോ അല്ല. നേരെ മറിച്ച് അവരുടെ കരളിന്റെ കഷ്ടങ്ങളായ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ പിരിഞ്ഞു പോകുമ്പോൾ പിതാവ് എന്ന രീതിയിൽ, മാതാവ് എന്ന രീതിയിൽ അവരനുഭവിക്കേണ്ടി വരുന്ന സ്വാഭാവികമായ ദുഃഖം, അതിന് പകരമായി സ്വർഗത്തിൽ അള്ളാഹു സവിശേഷമായ പദവികളും ബംഗ്ലാവുകളും കൊട്ടാരങ്ങളും നൽകാമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളൊക്കെ ചെറിയ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി. അപ്പൊ ആസുബിന് വായിൽ വന്നിട്ട് പ്രഖ്യാപിച്ചു, ഇവൻ വാലട്ടവനാണ്, ഇവൻ അനന്തരാവകാശികളില്ല, നാളെ ഇവന്റെ കാര്യം ലോകത്തേറ്റെടുക്കാൻ ആരുമുണ്ടാവില്ല, മുഹമ്മദിന് വേണ്ടി സംസാരിക്കാൻ ലോകത്താരുമില്ല, മുഹമ്മദ് ഒന്നിനും കൊള്ളരുതാത്തവരായി തീരുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. മുഹമ്മദ് അല്ല വാലട്ടവൻ, മുഹമ്മദെ നിന്നോട് എതിർ നിൽക്കുന്നവരാണ് വാലട്ടവൻ. അതേ ആസുബിന് വായിലിന്റെ ഗതിയാണത്. അയാൾക്ക് നാളെ നരകമാണുള്ളത്, അയാൾക്ക് സ്വർഗത്തിലേക്കെത്താൻ കഴിയില്ല, അയാളുടെ ജീവിതാന്ത്യം വാലിട്ടുപോയിരിക്കുന്നു എന്നർത്ഥം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്തുതിയോ? ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ രാഷ്ട്രങ്ങളുടെ ഭരണാധികാരമുള്ളവർ, ഏറ്റവും വലിയ സമ്പത്തിന് ഉടമകളായിട്ടുള്ളവർ, വലിയ വലിയ കോടീശ്വരന്മാർ, അവരെല്ലാവരും ഒത്തൊരുമിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ നാനാദിക്കുകളിലും ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ നാനാദിക്കിലും പാശ്ചാത്യനെന്നോ പൗരസ്ത്യനെന്നോ വ്യത്യാസമില്ലാതെ ദിനേന പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. മറ്റൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമല്ല. ഒരു ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തികച്ചും അള്ളാഹുവാണ് സത്യമെന്നറിഞ്ഞ്, അള്ളാഹുവിന്റെ അരികിലുള്ള സ്വർഗമാണ് എന്റെ ജീവിത ലക്ഷ്യമെന്നറിഞ്ഞ്, നരകം സത്യമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുകയും തങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് സക്കാത്തും സദഖകളും നൽകുകയും നോമ്പും ഹജ്ജും അനുഷ്ഠിക്കുകയും അങ്ങനെ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം വളർത്തിയ തർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ നമ്മുടെ മുമ്പാകെ സമർപ്പിച്ച ഇസ്ലാം എന്താണോ ആ ഇസ്ലാമിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ യാതൊരു പ്രചാരവേലകളും അവർക്ക് തടസ്സമായില്ല. ഇസ്ലാമിനെതിരെ എല്ലാ മീഡിയകളും ഒരുമിച്ചു നിന്നും, എല്ലാ രാഷ്ട്രത്തിന്റെയും ഭരണാധികാരികൾ ഒരുമിച്ചു നിന്നും, എല്ലാ സമ്പത്തും ഇസ്ലാമിനെതിരെ ഒരുമിച്ചു കൂട്ടപ്പെട്ടു, എല്ലാ തരത്തിലുള്ള പ്രചാരണ ആയുധങ്ങളും ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെ അപമാനിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ നമ്മുടെ ഈ കൊച്ചുനാട്ടിൽ പോലും വളരെ ദുർബലരായ നിസ്സാരരായ ആളുകൾ പോലും തന്റെ ഇടത്തോടെ ഉയർത്തി ഉയർന്നു നിന്ന് എല്ലാ എതിർപ്പുകൾക്കും നടുവിൽ നിന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന അനന്തരഫലമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയത്. മുഹമ്മദ് നബി വാലിട്ടവനല്ല, മുഹമ്മദ് നബിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ലോകത്തുടനീളമുണ്ടാവുക എന്നാണ് സൂചിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ഒട്ടാകെ ഒരുമിച്ച് കാണിക്കപ്പെട്ടു. ഈ പ്രപഞ്ചം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കണ്ടു. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിൽ കാണാം, റസൂൽ പറയുകയാണ്, ലോകാന്ത്യം വരുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഭരണം നടത്തുന്നത് മുസ്ലിമായിരിക്കും, ഇസ്ലാമിന്റെ ഭരണാധികാരിയായിരിക്കും. അതുകൊണ്ട് താൽക്കാലികമായി ഏത് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും, ഭൗതികമായി ഏത് അപമാനങ്ങൾക്ക് അവൻ വിധേയനാകേണ്ടി വന്നാലും, ഏതെല്ലാം എതിർപ്പുകൾ അവന്റെ നേരെ വന്നാലും, അവൻ ഇതാ ലോകത്തിന്റെ അധികാരവുമുണ്ട്, അതിലുപരി പരലോകത്ത് സ്വർഗവും അവനെയാണ് കാത്തിരിക്കുന്നത് എന്ന് അവരുടെ ഇജ്ജത്തിനെ ഉണർത്തുന്ന വചനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഇനി
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, കഴിഞ്ഞു പോകാനുണ്ട്. അതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ തലമുറ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തലമുറയാണ്. ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർന, ആദമിന്റെ മക്കളിലുള്ള തലമുറകളിൽ ഏറ്റവും തലമുറകളായി പരിശോധിക്കുമ്പോഴും ഉത്തമമായ തലമുറയിലാണ് റസൂലായി ഞാൻ നിയോഗിക്കപ്പെട്ടത്. ഹത്താ കുൻതു മിനൽ ഖർനി ലദീ കുൻതു ഫീ, അങ്ങനെ തലമുറകൾ കടന്നു വന്ന് ഞാൻ നിയോഗിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ തലമുറയുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയ അഭിമാനമുണ്ടായി? അതിന്റെ എത്രമാത്രം അടയാളങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്? ഇതെല്ലാം പരിശോധിക്കേണ്ട ഘട്ടങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളമുണ്ട്. എപ്പോഴാണ് നമ്മുടെ ഇസ്സത്ത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ട ബാധ്യതയും നമ്മുടെ മുന്നിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഹദ്ദസനി അബൂ സുഫിയാൻ, ഒരിക്കൽ എന്നോട് അബൂ സുഫിയാൻ സംസാരിക്കുകയുണ്ടായി, മിൻ ഫീഹി ലാഫിയ, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്റെ വായിലേക്ക്, അതായത് അബൂ സുഫിയാൻ പറഞ്ഞു കേട്ടത് അത് അതേപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അബൂ സുഫിയാൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താണ് കാര്യം? കാല അദ്ദേഹം പറഞ്ഞു, ഇൻ തലഖത്തു ഫിൽ മുദ്ദത്തിൽ തീക്കാനത്ത് ബൈനി വബൈന റസൂലില്ലാ സ്വല്ലല്ലാഹു അലഹി വസല്ലം, എനിക്കും റസൂലിനും ഇടയിൽ ഒരു കാലം കടന്നുപോയിട്ടുണ്ട്. ആ ഒരു സമയത്തിനിടയിൽ വബൈന നബിസ്സാം ഇദ് ജീ അബി കിതാബിൻ മിനൻ നബി സ്വല്ലല്ലാഹു അലഹി വസല്ലം ഹിറക്കൽ, അദ്ദേഹം പറയുകയാണ്, അബൂ സുഫിയാൻ പറയുകയാണ്, ഒരിക്കൽ ഞാൻ ഷാമിലായിരിക്കുമ്പോൾ ഷാമിലെ ചക്രവർത്തി ഹിറക്കലിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്നൊരു ദൂത് വരികയുണ്ടായി, ഒരു കത്ത് വന്നു. വകാന ദിഹിയത്തുൽ ഖൽബി യുജാബി, ആ കത്ത് കൊണ്ടുവന്നത് ദിഹിയ റളിയല്ലാഹു അൻഹു ആണ്. ഫദഫഹു ഇലാ അദീമി ബുസ്ര, ഷാമിന് കീഴിലുള്ള ബുസ്രയിലെ ഭരണാധികാരി ഹിറക്കലിന്റെ കീഴിലുള്ള ബുസ്ര രാജാവിന്റെ അരികിലേക്കാണ് ബുസ്രയിലെ രാജാവിന്റെ അരികിലേക്കാണ് അദ്ദേഹം ആ ഹിറക്കലിനുള്ള കത്ത് കൊണ്ടു നൽകുന്നത്. ഫദഫഹു അദീമി ബുസ്ര ഇലാ ഹിറക്കൽ, ഹിറക്കലിന്റെ അരികിലേക്ക് ബുസ്രയിലെ രാജാവ് ആ കത്ത് എത്തിച്ചു കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കത്ത്. ഫഖാല ഹിറക്കൽ, അപ്പോൾ ഹിറക്കൽ പറഞ്ഞു, ഹാ ഹുനാ അഹദു മിൻ ഖൗമിൻ ഖൗമി ഹാദ റജുലിൽ ലദീ യസാമു അന്നഹു നബിയ്, ഹൽഹാ ഹുനാ അഹദു മിൻ ഖൗമി ഹാദ റജുലിൽ ലദീ യസാമു അന്നഹു നബിയ്, നബി എന്ന് വാദിക്കുന്ന ഈ മനുഷ്യന്റെ മുഹമ്മദിന്റെ ജനതയിൽപ്പെട്ട ആരെങ്കിലും ഇവിടെയുണ്ടോ? ഹിറക്കലിന് കത്ത് കിട്ടിയപ്പോ അദ്ദേഹം ചോദിച്ചു, മുഹമ്മദിന്റെ ജനതയിൽപ്പെട്ട ആരെങ്കിലും ഇവിടെയുണ്ടോ? ഫഖാലു നഅം, അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു അതെ ഉണ്ട്. ഖാല ഫദ്വഹിത്തു ഫീ നഫരിൻ മിൻ ഖുറൈസ്, അങ്ങനെ ഖുറൈസികളിൽ നിന്നുള്ള ഒരു സംഘം വിളിക്കപ്പെട്ടു, അദ്ദേഹത്തെ ഹിറക്കൽ രാജാവ് തന്റെ സദസ്സിലേക്ക് വിളിച്ചു. അബൂ സുഫിയാൻ പറയുന്നു, ഫതഹല്ല അലാ ഹിറക്കൽ, അങ്ങനെ ഞങ്ങൾ ഹിറക്കലിന്റെ അരികിലേക്ക് ചെന്നു. ഫഉജ്ലിസ്നാ ബൈന യദൈഹി, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുത്തപ്പെട്ടു. ഫഖാല അദ്ദേഹം ചോദിച്ചു, അയ്യുക്കും അഖറബു നസബം മിൻ ഹാദ റജുലിൽ ലദീ യസാമു അന്നഹു നബിയ്, താൻ നബിയാണ് എന്ന് വാദിക്കുന്ന ഈ വ്യക്തിയോട് ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവനാരാണ്? മുഹമ്മദിനോട് ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവനാരാണ്? ഫഖാല അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ പറഞ്ഞു, ഫഖുൽതു അന ഞാനാണ്, ഞാനാണ് മുഹമ്മദിനോട് ഏറ്റവും അടുത്തവൻ. ഫാജലസൂനി ബൈന യദൈഹി, അങ്ങനെ അവർ എന്നെ അദ്ദേഹത്തിന്റെ മുന്നിലിരുത്തി, ഏറ്റവും മുന്നിൽ ഹിറക്കൽ രാജാവിന്റെ തൊട്ടുമുന്നിലായി എന്നെ ഇരുത്തി. വാജിലസു സഹാബി ഹൽഫി, എന്റെ കൂടെ വന്ന ആളുകളെ എന്റെ പിന്നിലിരുത്തി. സുമ്മദഹാബി തർജുമാനിഹി, പിന്നീട് വിവർത്തകനെ വിളിച്ചു കൊണ്ടുവന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, കുല്ലഹും, നീ അവരോട് പറയണം, അതായത് ഹിറക്കൽ രാജാവ് ആ വിവർത്തകനോട് പറയുകയാണ്, നീ അബൂ സുഫിയാനോടും മറ്റുള്ളവരോടും പറയണം, ഇന്നീ സാഇലുൻ ഹാദാ അൻ ഹാദ റജുലിൽ ലദീ യസൂമു അന്നഹു നബി, താൻ നബിയാണ് എന്ന് വാദിക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് ഞാനിതാ ചോദിക്കാൻ പോവുകയാണ്. ഫൈൻ കദബനീം ഫകദ്ദിബൂഹു, പിറകിലിരിക്കുന്നവരോട് പറയണം, ഞാൻ മുന്നിലിരിക്കുന്ന അബൂ സുഫിയാനോട് ചോദ്യങ്ങൾ ചോദിക്കും, എന്റെ ചോദ്യത്തിന് അയാൾ കളവാണ് ഉത്തരം പറയുന്നത് എങ്കിൽ അയാളെ നിങ്ങൾ കളവാക്കണം എന്ന് നീ പറയുക, കള്ളമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ അടയാളം കൊണ്ട് കാണിക്കുക. ഖാല അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ പറയുകയാണ്, വൈമുല്ലാ, അതായത് വൈമനുല്ലാ, അള്ളാഹുവിൽ ആണയിട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാനൊരു കള്ളം പറഞ്ഞാൽ എന്റെ പിന്നിലിരിക്കുന്ന ആളുകൾ ഞാൻ കളവാണ് പറഞ്ഞത് എന്ന് അവിടെ പ്രഖ്യാപിക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ കളവ് മാത്രമേ പറയുമായിരുന്നുള്ളൂ. ഹിറക്കൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഞാൻ സത്യമായി ഉത്തരം പറയില്ല, ഞാൻ കള്ളം മാത്രമേ പറയുമായിരുന്നുള്ളൂ. എന്തുകൊണ്ട് ഞാൻ സത്യസന്ധമായി ഉത്തരം പറഞ്ഞു? ഞാൻ എങ്ങാനും കള്ളം പറഞ്ഞാൽ എന്റെ പിന്നിലിരിക്കുന്നവർ ഒരു പക്ഷേ ഹിറക്കലിനോട് അയാൾ കള്ളമാണ് പറഞ്ഞത് എന്ന് പറയാനിടയുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഞാൻ കള്ളമല്ലാതെ ഒരു ചോദ്യത്തിനും പറയുമായിരുന്നില്ല. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? സുമ്മക്കാല ലിത്തർജുമാനിഹി, വിവർത്തകരോട് പറഞ്ഞു, സൽഹു നീ അവരോട് ചോദിക്കണം, അവനോട് ചോദിക്കണം, അബൂ സുഫിയാനോട് ചോദിക്കണം, കൈഫ ഹസബുഹു ഫീക്കും, നിങ്ങളിൽ അയാളുടെ പദവി എങ്ങനെയാണ്, അയാളുടെ തറവാടിത്തം എങ്ങനെയാണ് എന്ന് ചോദിക്കുക. അയാൾ തറവാടിയാണോ എന്ന് അന്വേഷിക്കണം. ഖുൽതു, ഞാൻ പറഞ്ഞു, ഹുവ ഫീനാ സു ഹസബിൻ, മുഹമ്മദ് നബിയെ കുറിച്ച് അന്ന് മുഹമ്മദ് നബിയുടെ ശത്രുക്കളിൽ ഒന്നാമനായിരുന്ന അബൂ സുഫിയാൻ പറയുകയാണ് മുഹമ്മദ് നബിയെ കുറിച്ച് ശത്രുവായിരിക്കെ പറയുകയാണ് ഹുവ ഫീനാ സു ഹസബിൻ, ഞങ്ങൾക്കിടയിൽ തറവാടിത്തമുള്ളവനാണ്, കൊള്ളാവുന്ന തറവാട്ടിൽ പിറന്നവനാണ്. കാല പിന്നെ പറഞ്ഞു, ഫഹൽ കാന മിൻ ആബായിഹി മലിക്, രാജാവ് ചോദിച്ചു, അയാളുടെ വാപ്പമാരിൽ വല്ല രാജാവുമുണ്ടോ? ഈ മുഹമ്മദിന്റെ പിതാമഹന്മാരിൽ ആരെങ്കിലും രാജാക്കളായിരുന്നോ, രാജ്യം ഭരിച്ചിട്ടുണ്ടോ? കാല അബൂ സുഫിയാൻ പറയുകയാണ്, കൊടുത്തു ഞാൻ ഉത്തരം നൽകി, ലാ ഇല്ല, മുഹമ്മദിന്റെ പിതൃപരമ്പരയിൽ രാജാക്കന്മാരൊന്നും ഉണ്ടായിട്ടില്ല. കാല അദ്ദേഹം ചോദിച്ചു, ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദബി ഖബ്ല അൻ യഖൂല മാ ഖാൽ, ഈ കാര്യം അദ്ദേഹം പറയുന്നതിന് മുമ്പ് അദ്ദേഹം നുണ പറയുന്നവനാണ് എന്ന വാദം എന്ന ആരോപണം അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അതായത് ഞാൻ നബിയാണ് എന്ന് ഈ വ്യക്തി പറയുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും വിഷയത്തിൽ നിങ്ങളോട് നുണ പറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവമുണ്ടോ? അടുത്ത ചോദ്യം. അബൂ സുഫിയാൻ പറയുകയാണ്, കുൽത്തു, ഞാൻ ഉത്തരം പറഞ്ഞില്ല, അതിനു മുമ്പ് അദ്ദേഹം ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്ന് പറയുന്നത് നുണയാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഹിറക്കൽ ചോദിക്കുന്നു, ആ ഒരു കാര്യത്തിന് മുമ്പ് മറ്റു വല്ല നുണയും മുഹമ്മദ് നബി പറഞ്ഞതായി നിങ്ങൾക്കറിയാമോ? അബൂ സുഫിയാന്റെ ഉത്തരം, ഇല്ല, അയാൾ മുമ്പൊരിക്കലും നുണ പറഞ്ഞിട്ടില്ല. ഹിറക്കലിന്റെ അടുത്ത ചോദ്യം, അയസ്തബിഹു അസറാഫുന്നാസി അം ദുഅഫാഉഹും, അദ്ദേഹത്തെ ആദ്യമായി പിന്തുടർന്ന് വരുന്നത്, അദ്ദേഹത്തിന്റെ പിന്നാലെ വരുന്നത് നാട്ടിലെ പ്രമാണിമാരാണോ അതല്ല ദുർബലരായ ജനങ്ങളാണോ? കാല അബൂ സുഫിയാൻ പറയുകയാണ്, കുൽത്തു, ഞാൻ മറുപടി കൊടുത്തു, ബൽ അല്ല ദുഅഫാഉഹും, അവരിലെ ദുർബലരാണ്, പ്രമാണിമാരല്ല, അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടിക്കൂടുന്നത് നാട്ടിലെ ദുർബലരാണ്. കാല അബൂ ഹിറക്കൽ ചോദിച്ചു, യസീദൂനഹു യൻകുസൂൻ, ഈ പിന്നാലെ കൂടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണോ അതോ കുറഞ്ഞു കുറഞ്ഞു വരികയാണോ? കാല അദ്ദേഹം പറയുകയാണ്, കുൽത്തു, ഞാൻ മറുപടി നൽകി, ലാ, ഒരിക്കലും കുറഞ്ഞു വരികയല്ല, ബൽ യസീദൂൻ, മറിച്ച് വർദ്ധിച്ചു വരികയാണ്, മുഹമ്മദിന്റെ അനുയായികൾ ദിനംതോറും കൂടിക്കൂടി വരികയാണ്. കാല ഹിറക്കൽ ചോദിച്ചു, ഹൽ യർതദ്ദു അഹദു മിൻഹും മൻ ദീനിഹി ബഅദാ അൻ യദ്ഖല ഫീഹി സഖ്തൻ ലഹു, മുഹമ്മദിന്റെ ദീനിൽ പ്രവേശിച്ചതിനു ശേഷം മുഹമ്മദിന്റെ സ്വഭാവം ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ച് കോപാകുലനായി മുഹമ്മദ് ആള് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിന്റെ ദീന് വിട്ട് ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ? മുഹമ്മദ് നബിയോട് കോപിച്ച് മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടാതെ ആരെങ്കിലും മുഹമ്മദിന്റെ മതത്തിൽ പ്രവേശിച്ചതിനു ശേഷം ആ ദീന് വിട്ട് മുർത്തദായി പോയിട്ടുണ്ടോ? കാല അദ്ദേഹം പറഞ്ഞു, അബൂ സുഫിയാൻ പറയുകയാണ്, കുൽത്തു, ഞാൻ മറുപടി നൽകി, ലാ, അങ്ങനെ ഉണ്ടായിട്ടില്ല. മുഹമ്മദ് നബിയോടുള്ള വ്യക്തി വിരോധം കൊണ്ട് ഇസ്ലാമിൽ വന്നതിനു ശേഷം ഒരാളും പുറത്തു പോയതായി എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ചോദിച്ചു, ഫഹൽ ഖാതൽതുമൂഹു, നിങ്ങൾ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാറുണ്ടോ? കാല അബൂ സുഫിയാൻ പറഞ്ഞു, അബൂ സുഫിയാൻ പറയുകയാണ്, കുൽത്തു, ഞാൻ മറുപടി നൽകി, നാം അതെ, ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. കാല അദ്ദേഹം പറഞ്ഞു, ഫകൈഫ കാനത്തു താലുക്കും ഇയ്യ, അദ്ദേഹത്തോടുള്ള നിങ്ങളുടെ യുദ്ധം എങ്ങനെയാണ്, അതായത് ആ യുദ്ധത്തിന്റെ അനന്തരഫലമെന്ന് പറയാമോ? മുഹമ്മദും നിങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായിട്ട് അതിന്റെ അനന്തരഫലം എന്താണ്? കാല അബൂ സുഫിയാൻ പറഞ്ഞു, കുൽത്തു, ഞാൻ മറുപടി നൽകി, എന്താണ് മറുപടി? തഖൂനുൽ ഹർബു ബൈനനാ വ ബൈനഹു സിജാലൻ, ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഇടയിലുള്ള യുദ്ധം ഊഴമിട്ടു വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അദ്ദേഹം വിജയിക്കും, പിന്നെ ഞങ്ങൾ വിജയിക്കും, പിന്നെയും അദ്ദേഹം വിജയിക്കും, രണ്ടു കൂട്ടർക്കും വിജയമുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. യുസീബു മിന്ന വനുസീബു മിൻഹു, ചിലപ്പോൾ ഞങ്ങൾക്കാണ് തോൽവി ഉണ്ടാവുക, ചിലപ്പോൾ അയാൾക്കും അദ്ദേഹത്തിനും തോൽവി ഉണ്ടാകാറുണ്ട്. കാല ഹിറക്കൽ ചോദിച്ചു, ഫഹൽ യഗദിർ, അദ്ദേഹം വഞ്ചകനാണോ, അദ്ദേഹം ചതിപ്രയോഗം നടത്തുന്നയാളാണോ? കാല അബൂ സുഫിയാൻ പറയുകയാണ്, കുൽത്തു, ഞാൻ ഉത്തരം നൽകി, ഇല്ല, അദ്ദേഹം വഞ്ചന കാണിക്കാറില്ല. എന്നിട്ട് അബൂ സുഫിയാൻ ഒരു കുത്തുവാക്ക്, സംശയിക്കുകയാണെങ്കിൽ സംശയിക്കട്ടെ, ഞാൻ ഉള്ള കാലത്തൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇനി ഞാനെങ്ങാനും ശ്രദ്ധിക്കാതെ വല്ല വഞ്ചനയും നടത്തിയോ, ലാ നദരി മാഹു സാനിയൻ ഫിയ, ഇനി അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ മുഹമ്മദ് നബിയെ കുറിച്ച് അപമാനിച്ചു പറയാൻ കിട്ടിയ ഒരു സന്ദർഭം. ആകെ പറഞ്ഞെന്താ, അദ്ദേഹം വഞ്ചന കാണിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പക്ഷെ ഇനി എന്നാലും അദ്ദേഹം വഞ്ചന കാണിക്കുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ കാല ഹിറക്കൽ ചോദിച്ചു, വല്ലാഹി മാ അംകനനീ മിൻ കലിമത്തിൻ ഉദ്ഖില ഫീഹാ ശൈഅൻ ഗൈറ ഹാദി ഖാല ഫഹൽ ഖാല ഹാദൽ ഖൗല അഹദ് ഖബലഹു. അദ്ദേഹം പറയുകയാണ്, വല്ലാഹി അല്ലാഹു സത്യം, മാ അംകനനീ മിൻ കലിമത്തിൻ ഉദ്ഖില ഫീഹാ ശൈഅൻ, ഇതായിരിക്കും സൗകര്യപ്പെടില്ല ഒരു വാക്ക്, അത് ഞാൻ അതിലേക്ക് വൈറഹാദി, ഇതല്ലാത്ത മറ്റൊന്നും അതിൽ പ്രവേശിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. കാല അദ്ദേഹം പറഞ്ഞു, ഫഹൽ ഖാല ഹാദൽ ഖൗല അഹദ് ഖബലഹു, എന്താണെന്നറിയാമോ, മുഹമ്മദ് ഇപ്പോൾ പറയുന്ന വാക്ക് അദ്ദേഹത്തിന് മുമ്പ് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് ജീവിച്ചിരിക്കെ മുഹമ്മദിന്റെ അരികിൽ വന്നിട്ട് വേറെ ആരെങ്കിലും ഞാൻ നബിയാണ് എന്ന് പറഞ്ഞത് കേൾക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? പുൽസു അബൂ സുഫിയാൻ പറയുകയാണ്, ഞാൻ മറുപടി കൊടുത്തു, ലാ ഇല്ല. അപ്പോൾ മുഹമ്മദ് നബി ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് ഞാൻ നബിയാണ് എന്ന് മറ്റൊരാള് പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം കേട്ടിട്ടില്ല. സുമ്മക്കാലി തർജുമാനിഹി, എന്നിട്ട് ഹിറക്കൽ തന്റെ വിവർത്തകരോട് പറഞ്ഞു, കൊല്ലഹു, നീ അവനോട് പറയണം, അബൂ സുഫിയാനോട് പറയണം, ഇന്നീ സഅൽതുകാൻ ഹസബിഹിഫീക്കും, ഞാൻ ആദ്യം ചോദിച്ചത് നിങ്ങൾക്കിടയിൽ അയാളുടെ തറമാടിത്തം എന്താണ് എന്നാണ്. ഫസാംത അന്നഹു ഫീക്കും ദു ഹസബ്, അപ്പോൾ നീ ആണയിട്ട് പറഞ്ഞത്, നീ ഉറപ്പിച്ചു പറഞ്ഞത് അദ്ദേഹം നല്ല തറവാടിത്തമുള്ളവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നാണ്. എന്നിട്ട് ഇറക്കൽ പറയുകയാണ്, വകദാലിക റസൂൽ, അങ്ങനെ തന്നെയാണ് റസൂലുമാർ. തുബഹ സുഫിയ അസ്ഹാബ് ഖൗമിഹ, അവരുടെ ജനതകളിൽ ഏറ്റവും നല്ല തറവാടില്ലെന്നാണ് അവർ നിയോഗിക്കപ്പെടാറുള്ളത്. ഇറക്കൽ പറഞ്ഞു, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തറവാടിയാണോ എന്നാണ്. തറവാടിയാണ് എന്നാണ് അബൂ സുഫിയാന്റെ ഉത്തരം. എനിക്ക് പറയാനുള്ളത്, നല്ല തറവാടികളിൽ നിന്ന് തന്നെയാണ് അള്ളാഹു റസൂലുമാരെ തെരഞ്ഞെടുക്കാറുള്ളത്. വസഅൽതുക്കാം, പിന്നീട് ഞാൻ നിന്നോട് ചോദിച്ചത്, ഹൽകാന ഫീ ആബാഇഹി മലികുൻ, ഈ റസൂലിന്റെ പിതാക്കളിൽ അദ്ദേഹത്തിന്റെ പരമ്പരയിൽ കുടുംബവരയിൽ പരമ്പരയിൽ വല്ല രാജാവും വന്നിട്ടുണ്ടോ? കുൽത്തു, അപ്പൊ എന്താണ് ചോദിച്ചപ്പോൾ, ഫസാംത അല്ല, നീ പറഞ്ഞത് ഫസാംത അല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. ഫകുൽത്തു, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലൗകാന മിൻ ആബാഇഹി മലികുൻ, മുഹമ്മദിന്റെ വാപ്പമാരിൽ വല്യപ്പമാരിൽ ഒരു രാജാവുണ്ടായിരുന്നെങ്കിൽ കുൽത്തു എനിക്ക് പറയാമായിരുന്നു. റജുലുൻ യതുലുബു മുൽക ആബാഇഹി, പിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ടുപോയ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് നബിയാണെന്ന് പറഞ്ഞ് ഇയാൾ വരുന്നത് എന്നെനിക്ക് പറയാമായിരുന്നു. അപ്പൊ ഇയാളുടെ പിതാമഹന്മാരിൽ രാജാവ് രാജാക്കന്മാർ ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് രാജാധികാരം തിരിച്ചു പിടിക്കുക എന്ന അജണ്ട താൻ നബിയാണ് എന്ന് വാദിക്കുന്നതിൽ മുഹമ്മദിനില്ല എന്ന് അതുവഴി മനസ്സിലാക്കാം. വസഅൽതുക, പിന്നീട് ഞാൻ നിന്നോട് ചോദിച്ചത് അൻ അത്ബാഇഹി, അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ചാണ്. അദ്വാഫാഉഹും അം അശ്രാഫുഹും, അവരുടെ കൂട്ടത്തിലെ ദുർബലരാണോ അനുയായികളായി വരുന്നത്, അതല്ല പ്രമാണിമാരാണോ എന്നാണ് എന്റെ അടുത്ത ചോദ്യം. ഫഖുൽത, അതിന് നീ ഉത്തരം പറഞ്ഞത്, ബൽ ളുഅഫാഉഹും, പ്രമാണിമാരല്ല ദുർബലരാണ് എന്നാണ്. വഹും അത്ബാഉ റസൂൽ, അതെ അങ്ങനെ തന്നെയാണ്. ഏത് റസൂലുമാരുടെ ചരിത്രം പരിശോധിച്ചാലും ആദ്യമായി അവരെ കൂടെ കൂടുന്ന അനുയായികൾ ആരാണെന്നറിയാമോ? അത് അവർ തന്നെയാണ്, ദുർബലർ തന്നെയാണ് റസൂലുമാരുടെ അനുയായികൾ. വസഅൽതുക, ഞാൻ പിന്നീട് ചോദിച്ച കാര്യം, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദബി ഖബല അൻ യഖൂല മാ ഖാൽ, ഇക്കാര്യം പറയുന്നതിന് മുമ്പ്, ഏത് കാര്യം, താൻ നബിയാണ് എന്ന് പറയുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും ഘട്ടത്തിൽ സന്ദർഭത്തിൽ അദ്ദേഹം നിങ്ങളോട് കളവ് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നീ ഉത്തരം പറഞ്ഞു, ഇല്ല എന്ന് നീ ഉത്തരം പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ജനങ്ങളോടൊരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ ഇപ്പോൾ മാത്രമായി കളവ് പറയേണ്ട ഒരു ആവശ്യമില്ല. സുമ്മ എതിർപ്പു, ഇതുവരെ കളവ് പറയാത്ത ആൾ പിന്നെ പുറപ്പെട്ടു പോവുകയാണ്. ഫയക്കിനി പോലല്ല, സ്വന്തം കാര്യത്തിൽ കളവ് പറയാത്തവൻ, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി കളവ് പറയാത്തവൻ പിന്നീട് എന്തൊരാവശ്യത്തിനാണ് ജനങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നത്? അള്ളാഹുവിനെ റസൂലായി നിയോഗിച്ചുവെന്ന ഒരു കള്ളം പറയേണ്ട, എന്ത് ആവശ്യമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം കള്ളം പറയുന്ന ശീലമുള്ളവനാണെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എത്രയോ കള്ളങ്ങൾ അതിനു മുമ്പ് പറയേണ്ടതായിരുന്നു, പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം വഹിച്ചു. അതുകൊണ്ടിപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ ആദ്യമായി ഒരു കള്ളം പറയുന്നു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല എന്നാണ് ഹിറക്കൽ പറയുന്നത്. വസഅൽതുക, അബൂ സുഫിയാൻ അദ്ദേഹം പറഞ്ഞു, നിന്നോട് ഞാൻ ചോദിച്ചു, ഹൽ യർതദ്ദു അഹദു മിൻഹും അൻ ദീനിഹി ബഅദ അൻ യദ്ഖുല ഫീ, അദ്ദേഹത്തിന്റെ ദീനിൽ നിന്ന് അതിൽ കടന്നു വന്നതിന് ശേഷം സഖ്തതൻ ലഹു, അദ്ദേഹത്തോടുള്ള കോപം കാരണമായി ആരെങ്കിലും ആ ദീനിൽ വിട്ടുപോയിട്ടുണ്ടോ? ഫസാന്ത അല്ല, നീ പറഞ്ഞത് ഇല്ല എന്നാണ്. വക്കദാലിക്കൽ ഈമാനും അങ്ങനെയാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ആ ഈമാനിനോട് ചേരുമ്പോൾ അത് ബശാശത്തൽ ഖുലൂബ്. ബശാശത്തൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ വിശാലതയാണ്, ഹൃദയത്തിന്റെ പ്രസന്നതയാണ്, ഹൃദയത്തിന്റെ പ്രസന്നതയാണ് ഈമാൻ. ഒരിക്കലും അദ്ദേഹത്തൊരാൾക്ക് കോപം തോന്നുകയില്ല. അമ്പിയാക്കളുടെ ലക്ഷണമാണ് അവരുടെ ഹൃദയത്തിൽ വിശാലതയുണ്ടാകും, ഹൃദയത്തിൽ പുഞ്ചിരി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇണക്കമുള്ള സ്വഭാവമായിരിക്കും. റസൂലുമാരുടെ കൂടെ കൂടുന്നവർ അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അവരിൽ നിന്ന് പിരിയുകയില്ല. അത് റസൂലുമാരുടെ പ്രത്യേകതയാണ്. വസഹൽത്തുക്കാം, പിന്നീട് ഞാൻ ചോദിച്ചു, ഹൽ യസീദൂന അം യൻഖുസൂൻ, അവർ വർദ്ധിക്കുകയാണോ കുറയുകയാണോ? ഫസാം താന്നഹും യസീദൂൻ, നീ പറഞ്ഞത് അവർ വർദ്ധിക്കുകയാണ് എന്നാണ്. വകദാലിക്കൽ ഈമാൻ, അങ്ങനെയാണ് ഈമാൻ, അങ്ങനെയാണ് സത്യം. ഹത്താ യതിമ്മ, അത് പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. വസഹൽത്തുക്കാം, നിന്നോട് ഞാൻ ചോദിച്ചു, ഹൽ ഖാതൽതുമൂഹു, നിങ്ങൾ അവരോട് അദ്ദേഹത്തോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഫസാന്താം, അപ്പോൾ നീ പറഞ്ഞു, അന്നക്കും കാത്തൽ തുമുഹു, നിങ്ങൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഫതകൂനുൽ ഹർബു ബൈനകും വബൈനഹു സിജാല, യുദ്ധം അതിന്റെ നേട്ടം നിങ്ങൾക്കും അദ്ദേഹത്തിനുമിടയിൽ ഊഴമിട്ട് പലതരത്തിലാണ് വരാറുള്ളത്. യനാലു മിൻകും വതനാലുന മിൻഹു, ചിലപ്പോൾ നിങ്ങളോട് അദ്ദേഹം വിജയിക്കും, ചിലപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോടും വിജയിക്കും എന്നാണ് താങ്കൾ ഉത്തരം പറഞ്ഞത്. വകദാലിക റസൂൽ, അങ്ങനെ തന്നെയാണ് റസൂലുമാർ, അവരെന്നും വിജയം മാത്രം നേടുന്നവരല്ല, തുടുത്തല അവർ പരീക്ഷിക്കപ്പെടുന്നവരാണ്. റസൂലുമാരായതുകൊണ്ട് അവർക്ക് ദുനിയാവിയായി പരാജയങ്ങൾ ഉണ്ടാവുകയില്ലെന്നോ ശത്രുക്കൾ അവരെ നേരിടുകയില്ലെന്നോ ശത്രുക്കൾ അവരെ കൊന്നുകളയുകയില്ലെന്നോ അല്ല ചരിത്രം. നേരെ മറിച്ച് തുടുത്തലാം, അവർ പരീക്ഷിക്കപ്പെടുന്നവരാണ്. പക്ഷേ സുമ്മത്തൂനുലഹുമുൽആഖിബ, അവർക്കാണ് അവസാന വിജയമുണ്ടാവുക. അവർ പരാജയപ്പെടും ഇടയ്ക്ക്, പക്ഷേ ആഖിബത്ത് ശരിയായ വിജയം, അടിസ്ഥാന വിജയം അത് അവർക്ക് തന്നെയാണ് ഉണ്ടാവുക. വസഅൽതുക്കാം, ഞാൻ നിന്നോട് പിന്നെ ചോദിച്ച കാര്യം, ഹൽ ഖാലഹദുൻ ഹാദൽ ഖൗല ഖബലഹു, ഈ വാക്ക് അദ്ദേഹത്തിന് മുമ്പ് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഞാൻ നബിയാണ് എന്ന് മുഹമ്മദ് നബിക്ക് മുമ്പ് നിങ്ങളുടെ നാട്ടിൽ അദ്ദേഹം ജീവിച്ചിരിക്കെ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫസാന്ത, നീ ഉത്തരം പറഞ്ഞത് അല്ല, അങ്ങനെ ഒന്നുണ്ടായിട്ടില്ല എന്നാണ്. ഫഖുൽതു, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലൗകാന ഖാല ഹാദൽ ഖൗല അഹദുൻ ഖബലഹു, ഞാൻ നബിയാണെന്ന് അദ്ദേഹം പറയുന്നതിന് മുമ്പ് മറ്റാരെങ്കിലും ഞാൻ നബിയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം കേട്ടിരുന്നുവെങ്കിൽ, ഖുൽതു, എനിക്ക് പറയാമായിരുന്നു. മറ്റേയാൾ പറഞ്ഞത് കേട്ട് അനുകരിക്കുകയാണ് എന്ന് എനിക്ക് പറയാമായിരുന്നു. വേറെ ഒരാൾ നബിയാണെന്ന് വാദിച്ചപ്പോൾ അയാൾക്ക് കുറെ അനുയായികളുണ്ടായി, അതിന്റെ സ്ഥാനമാനങ്ങളും പദവിയൊക്കെ കണ്ടിട്ട് എനിക്കും അങ്ങനെ അയാൾ തരക്കേടില്ല എന്ന് കരുതി അദ്ദേഹം നബിയാണെന്ന് വാദിച്ചതാണെന്ന് എനിക്ക് പറയാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കള്ള നബിയാണ് മുഹമ്മദ് എന്ന് സ്ഥാപിക്കാൻ പറ്റിയ ഒരു ന്യായവുമില്ല, ഒരു ന്യായവുമില്ല എന്നാണ് ഹിറക്കൽ എന്ന ഒരു മഹാചക്രവർത്തി. ആ ഹിറക്കലിന്റെ താവളത്തോളം, ആ അധികാരത്തിന്റെ വലിപ്പത്തോളം ഒരു അമേരിക്കൻ പ്രസിഡന്റും എത്തിയിട്ടില്ല, ഒരു ജൂത നേതാവും എത്തിയിട്ടില്ല. ലോകത്ത് നരാധമന്മാരായ ഒരുപാട് ഭരണാധികാരികളുണ്ട്, അവരൊന്നും ഹിറക്കലിനെ പോലെ ഉന്നതമായ ഒരവസ്ഥയിൽ ഭൗതികമായി എത്തിയിട്ടില്ല. ആ ഹിറക്കൽ പോലും അംഗീകരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം. അതെ, വലിയ വലിയ അധികാരികളെ പോലും, ബുദ്ധിജീവികളെ പോലും അമ്പരപ്പിക്കുന്ന അത്ഭുതമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പരിണതി. അഥവാ അദ്ദേഹം ഒരിക്കലും വാലറ്റവനല്ല. പിന്നെ ആരാണ് വാലറ്റവൻ? ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നിന്നോട് എതിരി നിൽക്കുന്നവൻ, നിന്നോട് മത്സരിക്കുന്നവൻ, നിന്റെ കൂടെ നിൽക്കുന്നവരോട്, നിന്റെ അനുയായിയാകുന്നവരോട് അവരെ അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും എല്ലാ സംവിധാനങ്ങളും എല്ലാ മെഷീനറികളും ഉപയോഗപ്പെടുത്തി ദുർബലനായ ദുർബലയായ ഒരു സത്യവിശ്വാസിയെ, ഒരു സത്യവിശ്വാസിനിയെ പോലും ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയാമെന്ന് കരുതുമ്പോൾ, ഇല്ല, ഈ ദുർബലമായ ശരീരത്തിൽ പോലും ഇസ്ലാമിന്റെ ഇസ്സത്ത് അല്ലാഹു ഉയർത്തി കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന്റെ ഒരു ചരിത്രമാണ് ഇവിടെയും നമ്മൾ വായിച്ചത്. ഒരു മുഅ്മിനിന് അഭിമാനബോധമുണ്ടാകണം. ഏതെല്ലാം തരത്തിൽ നമ്മുടെ ഇസ്ലാമിനെ, നാം ഇസ്ലാം സ്വീകരിച്ചതിനെ ലോകം മുഴുവൻ ആക്രമിക്കാൻ തുനിഞ്ഞാലും പുഞ്ചിരിയോടുകൂടി നേരിടുകയും എന്റെ ജീവിതത്തിൽ, എന്റെ വിശ്വാസത്തിൽ, എന്റെ കുടുംബത്തിന്റെ നിലപാടുകളിൽ ഇസ്ലാം എവിടെയാണ് കൊഴിഞ്ഞു പോകുന്നത്? ജൂതന്റെ വിശ്വാസാചാരങ്ങൾ ജന്മദിനാഘോഷങ്ങൾ പോലെ, കബറ് കെട്ടിപ്പൊക്കുന്ന ഏർപ്പാടുകൾ പോലെ, ഉറൂസുത്സവങ്ങൾ പോലെ, ചാവടിയന്തരങ്ങൾ പോലെ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഏർപ്പാട് ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ നാട്ടിൽ നടപ്പാക്കുന്നതിന് പകരം എന്റെ ഇസ്ലാം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചിന്തിച്ച് തെളിവുകളിലൂടെ വരണം. എങ്കിലാണ് ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്ന് ഈ സംഭവം നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനി വീണ്ടും ഇറക്കൽ പറയുകയാണ്, ബിമയ ഉമറു കുമ്പി, എന്താണ് അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം കൊടുത്തു ഞാൻ പറഞ്ഞു, ഇസ്ലാമിന്റെ കൽപ്പന എന്താ? ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് ഒരാൾ മുസ്ലിമായി എന്ന് കേട്ടാൽ ഉടനെ അവൻ തീവ്രവാദിയായി, അവൻ ഐസിസായി എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന സകല തമ്മാടികളോട് നമുക്ക് പറയാനുള്ള മറുപടി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുതാര്യമാണ്. അതെന്താണെന്ന് വ്യക്തമായ പ്രമാണത്തിലൂടെ കാണും. ശത്രുക്കളുടെ പ്രചാരവേലകളിൽ കാണുന്ന ആശയങ്ങളല്ല ഇസ്ലാം. ഇതാ ഹെറക്കലിന്റെ ചോദ്യത്തിന് അന്ന് മുസ്ലിമായിരുന്നില്ലാത്ത മുഹമ്മദ് നബിയുടെ ഒന്നാമത്തെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ കൊടുക്കുന്ന മറുപടി അതാണ്. എന്താണ് ഇസ്ലാം? അദ്ദേഹം പറയുന്നു, ഇസ്ലാം ഞങ്ങളോട് കൽപ്പിക്കുന്നത്, മുഹമ്മദ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് നമസ്കരിക്കണമെന്നാണ്, സകാത്ത് കൊടുക്കണമെന്നാണ്, കുടുംബബന്ധം ചേർക്കണമെന്നാണ്, പവിത്രമായ സ്വഭാവം, വിശുദ്ധി, ജീവിത വിശുദ്ധി പാലിക്കണം എന്നാണ്. ഇതിലെന്ത് ഐസിസ്, എന്ത് തീവ്രവാദം! ഇത് മനസ്സിലാക്കിയാൽ ആരെവിടെ ഏത് വാളുയർത്തിയാലും ഈ ഇസ്ലാമിനെ ബുദ്ധിയുള്ളവൻ സ്വീകരിക്കാതിരിക്കുമോ? ബുദ്ധിയില്ലാത്തവരല്ലാതെ, ദുനിയാവിൽ അകപ്പെട്ടുപോയ ശൈത്താന്റെ ചങ്ങലകളിൽ വീണവരല്ലാതെ ഈ ഇസ്ലാമിനെ തള്ളിക്കളയുമോ? അത്രയും മനോഹരമാണ് ഇസ്ലാം. ഇസ്ലാമിൽ പവിത്രമായത് മാത്രമേ ഉള്ളൂ. അർഹതയുള്ളവനെ മാത്രം ആരാധിക്കുകയും അവന് വേണ്ടി നമസ്കരിക്കുകയും ചെയ്യും. അള്ളാഹു നൽകിയ സമ്പാദ്യം അത് ഹലാലായി സ്വീകരിച്ച് പാവങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം നൽകും. നിർബന്ധമായും ഐച്ഛികമായും അവർ നൽകും. അവർ നോമ്പെടുക്കും. അവരുടെ ജീവിത വിശുദ്ധി അവർ കാത്തുസൂക്ഷിക്കും. എല്ലാ തിന്മകളും അവർ ഒഴിവാക്കും. അദ്ദേഹം പറഞ്ഞു, ഇറക്കൽ പറഞ്ഞു, ഇനിയക്കുമാ തഖൂലു ഫീഹി അഖൻ ഫൈന്നഹു നബി, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അത് നബി തന്നെയാണ്. നീ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അത് നബി തന്നെയാണ്. വഖദ് കുൻതു അഅലമു അന്നഹു ഹാരിസ് വലമക്വലുന്നഹു മിൻകും വലൗ അന്നി അഅലമു അന്നി അഖ്ലുസു ഇലൈഹി ലഹബബ്തു ലിഖാഹു വലൗ കുൻതു ഇൻദഹു ലഗസൽതു അൻ ഖദമൈഹി വലയബ്ലുഗന്ന മുൽകഹു മാ തഹ്ത ഖദമയ്യ. നോക്കണം, ഇറക്കൽ അവസാനം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു ചരിത്രമാണ്. ഏതായിരുന്നാലും ശരി, ആ സംഭാഷണം അവസാനിക്കുന്നത് എങ്ങനെയാണ് എന്നറിയാമോ? ആ നീ പറഞ്ഞ മുഹമ്മദിനെ കണ്ടാൽ അദ്ദേഹത്തിന്റെ പാദം ഞാൻ കഴുകും, എന്റെ അധികാരം ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇത്രയും ഉന്നതമായ ഇസ്ലാമിനെ എങ്ങനെയാണ് ദുർബലമായ വ്യക്തികളിലൂടെ, ദുർബലയായ പെൺകുട്ടിയിലൂടെ, ദുർബലന്മാരായ വ്യക്തികളിലൂടെ എങ്ങനെയാണ് ഇസ്ലാം ലോകത്തിന് മുമ്പാകെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നത് നമ്മുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നു. ഇസ്ലാമിന്റെ പേരിൽ പീഡനങ്ങളും അപമാനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നവർക്ക് അള്ളാഹു തുറവി നൽകുകയും മനഃപൂർവ്വം ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്നവർക്ക് അർഹമായ അപമാനവും നാശവും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين أما بعد أوصيكم ثانيا وإياي بتقوى الله الله هو سوچ چوند جیودم شدھی گریکنم إن أنوڑ ننگلوڑم أوریکل کوڑی ورم پڑت گیا إن شانيك هو الأبصر إن آيات عاصم بن وائل بشيط لرنگي نملا دو منسلا کی റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ ആണ്. ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയൻ വലാ നസ്രാനിയൻ സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദി ഉർസിൽതു ബി. ഏതൊരാൾ, ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മറ്റേതൊരുത്തനാകട്ടെ, എന്റെ ഉമ്മത്തിലെ ഒരാളും എന്നെ കുറിച്ച് കേട്ടിട്ട് എന്നിൽ വിശ്വസിക്കാതെ മരണപ്പെട്ടു പോയാൽ അവൻ നരകാവകാശിയാകാതിരിക്കില്ല. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കേണ്ട ബാധ്യത ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. ജൂതന്മാരാണെങ്കിലും ശരി, ക്രിസ്ത്യാനികളാണെങ്കിലും ശരി, മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഇസ്ലാമിനെ മുഴത്തിന് മുഴം അപമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ശരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടതിന് ശേഷം അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ അനുയായി ആകാതിരിക്കാനും മുസ്ലിം ആകാതിരിക്കാനും ലോകത്തൊരാൾക്കും അവകാശമില്ല. അങ്ങനെ ചെയ്താൽ നരകമാണ് അവരെ കാത്തിരിക്കുന്നത്. അവർക്ക് നരകാവകാശിയാകാതിരിക്കുക എന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധിക്കാരം പ്രവർത്തിക്കുന്നവൻ വാലറ്റവനാണ് എന്ന് പറയുന്ന ചെറിയ സൂറത്ത്, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്, അതിന്റെ തുടക്കം എന്താ? ഇന്ന അഅ്തൈനാകൽ കൗസർ. നബിക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹം പറയാം. വേറെ റസൂൽമാർക്കൊന്നും കൊടുക്കാത്തൊരു നിയാമത്ത് കൗസർ, അൽ കൗസർ നൽകി അല്ലെ. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു പാനീയം, അത് മഹ്ശറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽപ്പെട്ട മുത്തബികൾക്ക്, റസൂലിനെ ഇത്തിബായ് ചെയ്തവർക്ക്, ബിദായികൾക്കല്ല, അത് കോരിക്കൊടുക്കും അല്ലെ. അതിൽ നിന്ന് ഒരിറക്ക് കുടിച്ചാൽ പിന്നെ ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ ഹൃദ്യമായ പാനീയമുണ്ടല്ലോ, ആ പാനീയത്തിൽ നിന്ന് കോരിക്കുടിപ്പിക്കപ്പെടുമ്പോൾ, അതിൽ നിന്ന് കുടിക്കാനുള്ള ആശയുമായി കുറെ ആളുകൾ അങ്ങോട്ട് ഓടി വരുമ്പോൾ മലക്കുകൾ അവർക്കിടയിൽ മറയിടുകയും സുഹ്ഖൻ ഫസുഹ്ഖൻ സുഹ്ഖ, ദൂരെപ്പോ ദൂരെപ്പോ എന്ന് ആക്രോശിക്കുകയും ചെയ്യും, അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല. അത് കണ്ടിട്ട് മുഹമ്മദ് നബി പറയും, ഉസൈഹാബി അല്ലെങ്കിൽ ഉമ്മത്തി, അതെന്റെ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെയാണല്ലോ, എന്റെ ആളുകൾ തന്നെയാണല്ലോ, എന്തിനാണ് അവരെ എന്റെ ഉമ്മത്തിന് അവകാശപ്പെട്ട ഹൗദിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന മറുപടി സ്വഹീൽ ബുഖാരിയിൽ കാണാം, ഫഇന്നക ലാ തദരി മാ അഹദസു ബഅദക, നിന്റെ മരണശേഷം അവരെന്തൊക്കെ ബിദഅത്തുകളാണ് ചെയ്തത് എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ബിദഅകൾക്ക് സ്ഥാനം അബ്തറിന്റെ കൂട്ടത്തിലാണ്. മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു, മുഹമ്മദ് നബിന്റെ ആളാണെന്ന് പറഞ്ഞ് അള്ളാഹു ദീനാക്കിയിട്ടില്ലാത്ത കാര്യം ദീനായി ആഘോഷിക്കുന്ന ആളുകൾ, ദീനായി ആചരിക്കുന്ന ആളുകൾ ബിദഅത്തുകൾ ഖബർ കെട്ടിപ്പൊക്കുന്നു, ഉറൂസ് ഉത്സവങ്ങൾ നടത്തുന്നു, ജന്മദിനാഘോഷങ്ങൾ നടത്തുന്നു, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അവരുടെ ഇബാദത്തുകളെയും ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഉമ്മത്തിനെ, ഈ മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ മറുവശം. ഇസ്ലാമിന്റെ ഐസത്ത് ഉയർത്തിപ്പിടിക്കുകയും യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് തെളിയിക്കുകയും ചെയ്യേണ്ട പണ്ഡിതന്മാർ ബിദഅത്തുകൾക്ക് ചൂട്ടുപിടിച്ച് അതിലൂടെ ഭൗതിക വരുമാനമുണ്ടാക്കി കോടീശ്വരന്മാരാകാനും ബംഗ്ലാവുകൾ ഉണ്ടാക്കാനും വലിയ വലിയ വിലയേറിയ വാഹനങ്ങളും കാറുകളുമെല്ലാം സ്വന്തമാക്കാനും നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ മത്സരിച്ചുകൊണ്ട് ബിദഅത്തുകളെ മത്സരബുദ്ധിയോടുകൂടി കൊണ്ടുവരുന്ന ഒരു രംഗം, അവരോട് നമുക്ക് ഓതാനുള്ള ആയത്ത് ഇന്ന ശാനി അക്കഹുവൽ അബ്തർ, അവരോട് നമുക്ക് കേൾപ്പിക്കാനുള്ളത് അതേ വിഷയമാണ്. കാരണം ബിദഅത്തിന്റെ പേരിലാണ് ഹൗദുൽ കൗസർ തടയപ്പെടുന്നത്. ഹൗദുൽ കൗസർ തടയപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. ഒരാൾ താബികളിൽപ്പെട്ട ഇബ്നു അബി മുലൈക്കയോട് കഥ പറയുന്ന സിയാദുൽ മിൻകരിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം എന്താണ് അയാൾ ഇങ്ങനെ കഥ പറഞ്ഞു നടക്കുന്ന സിയാദ്, അദ്ദേഹം ഷാബാൻ 15 കുറിച്ച്, ബറാത്ത രാവ് എന്ന് പറയുന്ന ഒരു രാവുണ്ടല്ലോ ബിദായികൾ കൊണ്ടു നടക്കുന്ന, അതിനെക്കുറിച്ച് പിന്നെ അത് ലൈലത്തുൽ ഖദ്ർ പോലെയാണെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഇബ്നു അബി മുലൈക്ക അത് കേട്ടപ്പോൾ പറയുകയാണ്, ലൗ സമിഅതുഹു യഖൂലു ദാലിക വഫി യദി അസൻ ലലറബ്തുഹു ബിഹാ, അവനെങ്ങാനും എന്റെ മുന്നിൽ നിന്നാണ് അത് പറഞ്ഞതെങ്കിൽ അപ്പോൾ എന്റെ കയ്യിൽ ഒരു വടി ഉണ്ടെങ്കിൽ ആ നേരത്തൊരു അടി ഞാൻ വെച്ചുകൊടുക്കും. ഉന്നതരായ പണ്ഡിതന്മാർ, ഷഹബാൻ 15 പ്രത്യേകതയുണ്ട്, അത് ലൈലത്തുൽ ഖദറിനെ പോലെയാണ് എന്ന് പറഞ്ഞ ഒരാളെ എന്റെ മുന്നിൽ കിട്ടിയാൽ ഞാൻ അടിക്കുമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. മുസന്നഫ് അബ്ദുർ റസാഖ് അക്കാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിലായില്ലേ. ഇബ്നു അബി ഹാത്തിം അർറാസി അദ്ദേഹം പറഞ്ഞു, സമീഅത്തു അബീ വ അബാ സുറഹ, എന്നെയും എന്റെ പിതാവും അതേപോലെ തന്നെ അബൂ സുഹറയും യഖൂലാനി പറയുന്നത് ഞാൻ കേട്ടു, ലാ യഹ്തജ്ജു ബിൽ മറാസീൽ, മുർസലായ ഹദീസുകൾ, ന്യൂനതയുള്ള ഹദീസുകൾ കൊണ്ട് തെളിവ് പിടിക്കരുത്, വലാ തഖൂമുൽ ഹുജ്ജത്തു ഇല്ലാ ബിൽ അസാനീദി സ്വഹീഹിൽ മുത്തസില, സ്വഹീഹായ മുത്തസിലത്തായ നല്ല സഹിയായ സനദുകളുള്ള മുത്തസിലത്തായ ഹദീസുകളിൽ നിന്നല്ലാതെ, പരമ്പരയിൽ വന്ന ഹദീസുകളിൽ നിന്നല്ലാതെ ദീനിൽ തെളിവുണ്ടാക്കരുത്. ഇന്നിതാ സ്വഹാബികൾ മുതൽ ഇങ്ങോട്ട് നബിദിനം കഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കുറെ വ്യാജ തെളിവുകളും വാറോലകളും അതേപോലെ തന്നെ പരമ്പരയില്ലാത്ത കൃത്രിമ പരമ്പരകളിലൂടെയുള്ള ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയ കുറെ വാറോലകളും നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ട് പറയാ, അബൂബക്കർ സിദ്ദീഖ് നബിദിനം കഴിച്ചു, അമ്മൂർ റളിയല്ലാഹു അൻഹു നബിദിനം കഴിച്ചു, അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ സ്വഹാബികളുടെ പേരിൽ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് പരമ്പരയില്ലാത്ത വാചകങ്ങളുമായി നടക്കുന്നു. അതൊരിക്കലും പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നമ്മൾ നീങ്ങിയാൽ ചെയ്ത അമലുകൾ, നമ്മുടെ ഇബാദത്തുകൾ, അത് മുഴുവൻ പൊളിഞ്ഞു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ പേരിൽ ഇസ്സത്ത് ഉൾക്കൊള്ളുകയും മറുഭാഗത്ത് ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തെളിവുകൾ കൊണ്ട് തുറന്നു കാണിക്കുകയും ചെയ്യാനുള്ള ആർജവവും അറിവും അതിനുള്ള പരിശ്രമവും നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ പരിശ്രമത്തിനായിരിക്കെ മരണമടയുവാനുള്ള മഹാഭാഗ്യം സർവശക്തനായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരു മുതിർന്ന സഹോദരി കണ്ണൂർ ജില്ലയിൽ നമ്മുടെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ പലപ്പോഴും സഹായിക്കാറുള്ള ഒരു സഹോദരി, അവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുവഹ്ഹിദുകളായ മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂട്ടുകയും ഹൗളുൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള മഹാഭാഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഐസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറതായുൻ വജഅൽ للمتقين اماما. اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا مرضا الا شفيته ولا دينا الا قضيته ولا حاجه من هوائج الدنيا والاخره الا قضيتها يا ارحم الراحمين. والحمد لله رب العالمين.